അദ്ദേഹം വളരെ വയസ്സായ ആളാണ്. അദ്ദേഹം മുനാഫിക്കുകളായ ഈ ആളുകളുടെ പിന്നിൽ പോയി അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടേയിരുന്നു. അവർ പറഞ്ഞു, യാ ഖൗമി ഉദക്കിറുകും അല്ലാഹ് അല്ലാ തഖ്ദലു ഖൗമകും വനബിയകും ഇൻദമാ ഹദറ മിൻ അദുവിഹിം. ഇതാ ശത്രുക്കളെ മുന്നിൽ കാണുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ പാടില്ല, നിങ്ങൾ കൈവലിക്കാൻ പാടില്ല എന്ന് നിങ്ങളെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അമർ ഇബ്നു ഹറാം, അദ്ദേഹം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്, മുനാഫിക്കുകളെ ഉപദേശിച്ചു. പക്ഷെ അവർ കേൾത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു യുദ്ധമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അങ്ങനെ വല്ല യുദ്ധം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ അവിടെ വിടും, ഇത് യുദ്ധമൊന്നും സംഭവിക്കില്ല. മുശ്രിക്കുകൾ അവിടെ വരും, അവർ കുറച്ചൊരു ദിവസം താമസിക്കും, തിരിച്ചു പോകും, നിങ്ങൾ തിരിച്ച് മദീനയിലേക്കും വരും, യുദ്ധമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഞങ്ങളുടെ അഭിപ്രായമാകട്ടെ നിങ്ങൾ സ്വീകരിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിൽ കുറച്ച് ആളുകൾ, 300 ആളുകൾ, 1000 ആളുകളിൽ നിന്ന് 300 പേർ അവർ തിരിച്ച് മദീനയിലേക്ക് തന്നെ പോയി. അങ്ങനെ മുസ്ലിമീങ്ങളുടെ സൈന്യത്തിന്റെ എണ്ണം 700 ചുരുങ്ങി. ഈ വിഷയത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആയത്ത് അവതരിപ്പിച്ചത്. അവൻ പറഞ്ഞു, വലിയഅലമല്ലദീന നാഫഖു, ആരാണ് മുനാഫിക്കുകൾ എന്ന് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടായത്. വഖീല ലഹും തആലൗ ഖാതിലൂ ഫീ സബീലില്ലാ ഔ ഇദ്ഫഉ, അവരോട് ആളുകൾ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൂ, അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഈ യുദ്ധത്തിൽ ഒന്ന് പ്രതിരോധിക്കാനെങ്കിലും ഒപ്പം നിൽക്കൂ എന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഖാലു ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും, ഇവിടെ ഒരു യുദ്ധം സംഭവിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ലത്തബഅനാകും, ഞങ്ങൾ നിങ്ങളോടൊപ്പം വരാൻ തയ്യാറാകുമായിരുന്നു. ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതാ പിന്തിരിഞ്ഞു പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ പോയി. അല്ലാഹു പറയുന്നു, ഹുംലിൽ കുഫ്രി യൗമ ഇദിൻ അഖറബു മിൻ ഹുംലിൽ ഈമാൻ, അന്നേ ദിവസം അവരുടെ ഹൃദയങ്ങൾ ഈമാനിനേക്കാൾ അടുത്തു നിന്നത് കുഫറിനോടായിരുന്നു. അത് അവർ പറഞ്ഞ ആ ദിവസത്തിൽ അവരുടെ ഹൃദയങ്ങൾ കൂടുതൽ അവർ അടുപ്പം കാണിച്ചത് കുഫറിനോടാണ്, ഈമാനിനോടല്ല, ഇസ്ലാമിനോടല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യഖൂലൂന ബി അഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം വല്ലാഹു അഅലമു ബിമാ യക്തുമൂൻ, അവരവരുടെ നാവുകൾ കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തതാണ് പറയുന്നത്, അല്ലാഹു അവർ മറച്ചുവെക്കുന്ന കാര്യം നന്നായി അറിയുന്നവനാകുന്നു. ഈ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലെ മറ്റൊരു ആയത്തും അവതരിപ്പിച്ചത്. അല്ലാഹു പറഞ്ഞു, മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിന അത്തയ്യിബ്, ശുദ്ധിയുള്ളത് ഏതാണ് വൃത്തികെട്ടത് ഏതാണ് ഇത് രണ്ടും വേർതിരിയുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ വെറുതെ വിടുകയില്ല. രണ്ടും വേർതിരിയും. പരീക്ഷണങ്ങളുടെ ഘട്ടത്തിലാണ് മുഅ്മിൻ ഏതാണ് മുനാഫിഖ് ഏതാണ് തിരിയാ. ചില ആളുകളുണ്ട് അവർ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കും, ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് ദീനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അവൻ ദീൻ ഉപേക്ഷിക്കും, ദീനിനവൻ തള്ളിക്കളയും, ദീനവൻ തട്ടിമാറ്റും, അവന് വലുത് ദുനിയാവാൻ. റസൂലുള്ള പറഞ്ഞ എത്ര സത്യമാണ്, ബാദിറു ബിൽ അഅ്മാലി ഫിതനൻ കഖിത്അ ലൈലിൽ മുദ്ലിം, നിങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നേറുക, കട്ടപിടിച്ച ഇരുട്ടിന്റെ രാത്രികൾ വരുന്നത് പോലെ ഫിത്നകൾ വരുന്നതിന് മുൻപ് നിങ്ങൾ ധാരാളം പ്രവർത്തനങ്ങളുമായി മുന്നേറുക. യുസ്ബിഹു റജുലു മുഅ്മിനൻ വയുംസി കാഫിറ, വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ, അന്നേ ദിവസം രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോൾ കാഫിറായിട്ടുണ്ടായിരിക്കും, വൈകുന്നേരം മുഅ്മിനായവൻ രാവിലെയാകുമ്പോഴത്തേക്ക് കാഫിറായിട്ടുണ്ടായിരിക്കും. യബീഉ ദീനഹു ബിഅറദി മിന ദുനിയ, ദുനിയാവിന്റെ തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി അവൻ ദീനിനെ ഉപേക്ഷിച്ചു കളയും. അപ്പോൾ പരീക്ഷണങ്ങളുടെ ഘട്ടമാണ് മുഅ്മിനെയും മുനാഫിക്കിനെയും വേർതിരിക്കുന്നത്. ഒരു മുനാഫിക്കിന് പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ അവന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിനക്ക് നിന്റെ ഈമാനിന്റെ സത്യസന്ധത മനസ്സിലാക്കണമോ, പരീക്ഷണങ്ങൾ ദീനിന്റെ വിഷയത്തിൽ വരുമ്പോൾ നിന്റെ ക്ഷമ എന്താണ് എന്ന് നീ പരിശോധിച്ചാൽ മതി. അപ്പോൾ ദീന് നീ ഉപേക്ഷിക്കണോ, അല്ലെ, ഒരു 10,000 രൂപ ഒരു 5,000 രൂപ ശമ്പളം കൂട്ടിക്കിട്ടണം, പക്ഷേ താടി ഒന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വസ്ത്രധാരണം മാറ്റിവെക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ മാറ്റിവെക്കണം, ആ 5,000 രൂപയാണോ നിനക്ക് വലുത്, നിന്റെ ദീനാണോ വലുത്, അല്ലെ. ഇതിന് ഇത് ഇതിന് സമാനമായ പരീക്ഷണങ്ങൾ മറ്റു പലതും വരാം. അല്ലെ, വീട്ടിലൊരു ഒരാൾക്ക് കടുത്ത രോഗമാണ്, എവിടെ പോയിട്ടും രോഗം മാറുന്നില്ല. ആളുകൾ പറയണത് ആ ജാറത്തിൽ ഒന്ന് പോയി ആ ഉറുക്കൊന്ന് കെട്ടിയാൽ മതി, നിനക്കറിയാമത് തെറ്റാണ് എന്ന്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്, ആരെങ്കിലും ഒരു ഉറുക്ക് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് റസൂലുള്ള പറഞ്ഞു. നിനക്കറിയാം, പക്ഷേ ഇത് കെട്ടിയിട്ടെങ്കിലും രോഗം മാറിയാലോ അല്ലെ? അങ്ങനെ ഈമാൻ പരീക്ഷണങ്ങളിൽ പതറുന്നുണ്ടോ? നിന്റെ ഈമാൻ ശരിയായിട്ടില്ല. ഈമാൻ പരീക്ഷണങ്ങളിൽ കൂടുതൽ തിളങ്ങുകയാണോ? എങ്കിൽ നിന്റെ ഈമാൻ വർദ്ധിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ അല്ലെ, ആ കുറച്ചാളുകൾ മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം അവരോട് പറയപ്പെട്ടു, ഇന്നന്നാസ ഖദ് ജമഉ ലകും ഫഖ്ഷൗഹും, ഇതാ ജനങ്ങൾ നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ ഭയക്കുക എന്ന് ആളുകൾ അവരോട് പറഞ്ഞപ്പോൾ, ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അവർ പറഞ്ഞു ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ അവൻ എത്ര നല്ലവനാണ്. അല്ലെ, മുസ്ലിമീങ്ങൾക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും വർദ്ധിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ആളുകൾ, നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അവർ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉപദ്രവിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായാൽ, മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ തയ്യാറാകുന്നുണ്ട് എന്നറിഞ്ഞാലും അവനവന്റെ ഈമാനിൽ യാതൊരു പതർച്ചയുണ്ടാവില്ല. ദീനിന്റെ കാര്യത്തിൽ അവൻ ഉറപ്പിലാണ്, അവൻ യഖീനിലാണ്, അള്ളാഹുവിനെ നാളെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന ഉറച്ച ബോധ്യം അവനുണ്ട്. അപ്പൊ ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഇവര് പിന്തിരിഞ്ഞോടി അല്ലെ. സഹാബികൾക്കിടയിൽ സഹാബികൾക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ മുനാഫിക്കുകൾ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടയിൽ എത്ര ആൾക്കാരുണ്ടാവും നിഫാഖ് മനസ്സിൽ വെക്കുന്ന ആള്? ഇതിന്റെ അർത്ഥം ഒരാളെയും പോയിട്ട് നിഫാഖ് ഉണ്ടോ എന്ന് പറയാനല്ല, പക്ഷെ ഇങ്ങനെ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതറാൻ പാടില്ല. നിഫാഖിന്റെ ആളുകൾ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ബാക്കിന്ന് കാലുവലിക്കും, അവർ കാലുവാരും. പക്ഷെ ആ സന്ദർഭത്തിൽ പതറരുത്, ഉറപ്പോടുകൂടി പിടിച്ചു നിൽക്കണം. അതെന്തെങ്കിലും സംഭവിക്കും അല്ലെ. പരീക്ഷണങ്ങൾ കടുക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാനുള്ളവനെയും ഇസ്ലാമുള്ളവനെയും ഈമാനില്ലാത്തവനെയും ഇസ്ലാമില്ലാത്തവനെയും വേർതിരിച്ച് കാണിക്കും. അപ്പൊ നീ പതറാൻ പാടില്ല. സഹാബികൾക്കിടയിൽ മുനാഫിക്കുകൾ ജീവിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഇടയിൽ എന്തുകൊണ്ടും അത്തരക്കാരുണ്ടായിരിക്കും. പക്ഷേ ആ നിഫാഖ് നമ്മെ ഉപദ്രവിക്കരുത്, നമ്മെ നമ്മുടെ ദീനിൽ നിന്ന് പിന്നോട്ടടിക്കാൻ പാടില്ല. അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എന്ന ഉറച്ച ബോധ്യം നമുക്ക് എപ്പോഴും വേണം അല്ലെ. നമുക്കുള്ളതും മറ്റുള്ളവർക്കില്ലാത്തതാണ്. മറ്റുള്ളവർക്ക് എന്തെല്ലാം ഉണ്ടായാലും അള്ളാഹു ഒപ്പമുണ്ട് എന്ന ബോധ്യമില്ല. നമുക്ക് എന്തെല്ലാം ഇല്ലെങ്കിലും അള്ളാഹു ഒപ്പമുണ്ട് എന്ന ബോധ്യമുണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹു മതിയായവനല്ലേ അവന്റെ അടിമക്ക്? അവനെ സഹായിക്കാനും അവനെ പിന്തുണക്കാനും അവന് പ്രയാസങ്ങളിൽ സ്വാന്തനമേകാനും അവനെ സംരക്ഷിക്കാനും അള്ളാഹു മതിയായവനാണ്. അള്ളാഹു മാത്രം മതിയായവനാണ്, മറ്റൊരാളുടെ ആവശ്യമില്ല. അപ്പോൾ സഹോദര, ഈ ഒരു പാഠം ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു വിഷയമാണ്. അങ്ങനെ ഇബ്നു സലൂലും അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂലും മുനാഫിക്കുകളുടെ നേതാവായ ഇവനും കുറച്ചാളുകളും പിന്തിരിഞ്ഞു പോയപ്പോൾ സഹാബികളിൽപ്പെട്ട ബനു സലമ ഗോത്രക്കാരും ബനു ഹാരിസക്കാരും അവരുടെ മനസ്സിലൊരു ചാഞ്ചാട്ടം, ഒന്ന് തിരിച്ചുപോയാലോ, എന്തിനാണ് വെറുതെ യുദ്ധത്തിന് നിൽക്കുന്നത്? പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മനസ്സുകളെ ഉറപ്പിച്ചു നിർത്തി. അള്ളാഹു അതിനെക്കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്, ഇദ് ഹമ്മ ത്വായിഫതാനി മിൻകും അൻ തഫ്ഷല വല്ലാഹു വലിയുഹുമാ വഅല അല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ, അവർ നിങ്ങൾ പരാജയപ്പെടും, അവർ പിന്തിരിഞ്ഞോടാൻ ഉദ്ദേശിച്ച ഒരു സന്ദർഭം, പക്ഷേ അള്ളാഹു അവരെ കാത്തു രക്ഷിച്ചു, അള്ളാഹു ആണ് അവരുടെ രക്ഷാധികാരി, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ മാത്രം ഭരമേൽപ്പിക്കുക, അവന്റെ മേൽ മാത്രമാണ് മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കുന്നത്. അപ്പൊ ഈ സന്ദർഭത്തിൽ അല്ലെ, നിഫാഖിന്റെ ആളുകൾ ഇങ്ങനെ പിന്തിരിഞ്ഞോടിയാൽ നമുക്ക് മനസ്സിന് ചില ആളുകൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ഇസ്ലാമും ഈമാനിന്റെ ദീനിൽ ഉറച്ചു നിന്നിരുന്ന ആൾക്കാർ ഒരു ദിവസം ഒരു പെട്ടെന്ന് വെച്ച് ദീനൊക്കെ ഒഴിവാക്കി. അപ്പൊ ഇവന് മനസ്സിലൊരു മടുപ്പ്, എന്തിനാ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്? നീ മടുക്കരുത്, ഈ പരീക്ഷണങ്ങൾ നിനക്കുണ്ടായിരിക്കും, ആരൊക്കെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാലും നീ ഈ സ്വറാത്തിൽ ഉറച്ചു നിൽക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പ്രത്യേകം എടുത്തു പറയിപ്പിക്കുന്നത് എന്തിനാണ്? അല്ലെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എന്ത് ചെയ്തു? ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ മതി, ആ പ്രാർത്ഥന അവസാനിച്ചു. അല്ലെ, അല്ലാഹു എന്നെ സ്സിറാത്തൽ മുസ്തഖീമിലാക്കണമേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഉദ്ദേശം അവസാനിച്ചു. പക്ഷെ അല്ലാഹു അവിടെ അവസാനിപ്പിക്കുന്നില്ല, മറിച്ച് അല്ലാഹു പറയണം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചൊരിഞ്ഞവരുടെ വഴിയിൽ അല്ലാഹു നീ എന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ടോ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗമെന്ന് അത് ഒരൊറ്റ ആൾക്കാരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ആ പാതയിൽ നിന്ന് തെറ്റിപ്പോയ രണ്ടാൾക്കാരെ കുറിച്ച് പറഞ്ഞു, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, അല്ലാഹു നിന്റെ കോപത്തിനിരയായ ആളുകൾ അവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയ ആളുകൾ അവരുടെ മാർഗത്തിലല്ല. പണ്ഡിതന്മാർ ഇതിന്റെ ഉദ്ദേശങ്ങളിൽ, ഇതുകൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങളിൽ ഒന്നായി എടുത്തു പറഞ്ഞ ഒരു കാര്യം അവർ പറഞ്ഞു, ഒരു മുഅ്മിൻ അവൻ ചിലപ്പോൾ ഇസ്ലാമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, നാട്ടിൽ ഒറ്റയ്ക്കാണ്, കുടുംബത്തിൽ ഒറ്റയ്ക്കാണ്, ആളുകൾക്കിടയിൽ അവൻ ഒറ്റയാനാണ്, ആരും അവനായിട്ട് അടുക്കാനുണ്ടാവില്ല. ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഇസ്ലാം പുലർത്തിക്കഴിഞ്ഞാൽ, ഇത് ഇതിന്റെ അർത്ഥം ആളുകളെ ഒന്നാകെ അകറ്റണമെന്നല്ല, ചിലപ്പോൾ നീ ദീൻ പാലിച്ചു കഴിഞ്ഞാൽ ദീനിനോട് വെറുപ്പുള്ള ആളുകൾ ചിലപ്പോൾ നിന്നെ അകറ്റിയേക്കാം. നീ നന്മ കൽപ്പിച്ചാൽ ആ നന്മ ഉപേക്ഷിക്കുന്നവർക്ക് നിന്നോട് വെറുപ്പുണ്ടാകും, തിന്മ വിരോധിച്ചാൽ ആ തിന്മ ചെയ്യുന്ന ആളുകൾ അവർക്ക് നിന്നോട് ഉറപ്പുണ്ടാകും. അങ്ങനെ ചിലപ്പോൾ ഒരു മുസ്ലിം ആളുകൾക്കിടയിൽ ഒറ്റപ്പെടേണ്ടി വന്നേക്കാം. അല്ലാഹു 5 നേരം നിർബന്ധമായും അവനെ ഓർമ്മപ്പെടുത്താൻ, നീ നിലകൊള്ളുന്ന മാർഗം അല്ലാഹു അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ്, നീ ഒറ്റക്കല്ല, നീ ഒറ്റക്കാണ്, ഏകാന്തതയിലാണെന്ന് നീ പേടിക്കേണ്ടതില്ല. എന്റെ ഒപ്പം ആൾക്കാരുണ്ട്. ആരാണ് നിന്റെ ഒപ്പമുള്ള ആളുകൾ? നബിമാരാണ്, സ്വദ്ദീഖുകളാണ്, ഷുഹദാക്കളാണ്, സാലിഹീങ്ങളാണ്. അവരെ പറ്റിയല്ല അല്ലാഹു പറഞ്ഞത്, വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. മാത്രമല്ല, നിന്റെ ഒപ്പമുള്ള ആളുകളെല്ലാം, നിന്റെ ചുറ്റുമുള്ള ആളുകളെല്ലാം നിന്നെ എതിർക്കുന്നതായി നീ കാണുന്നുണ്ടോ? നിന്റെ മാർഗത്തിൽ ഒരാളും പ്രവേശിക്കാത്തതായി നീ കാണുന്നുണ്ടോ? നീ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ സ്വറാത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾ ധാരാളമുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നിന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പിഴവിന്റെ മാർഗങ്ങൾ കുറയണ്ട്, സത്യത്തിന്റെ വഴി ഒറ്റൊന്നേ ഉള്ളൂ, അതുകൊണ്ട് നീ ഉറച്ചു നിൽക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, സഹാബികളിൽ ചിലർ, അവർക്ക് മനസ്സിന് ചാഞ്ചാട്ടം വന്നു, അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തി. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളെ, അവരെ, അവരുടെ സൈന്യത്തെ ക്രമീകരിക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ മദീനയിലേക്ക് തിരിയുന്ന രൂപത്തിലാണ് നിർത്തിയിട്ടുള്ളത്. ഇപ്പൊ മദീന ഭാഗത്താണെങ്കിൽ സഹാബികൾ അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാണ്, മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് സഹാബികൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. അവരുടെ പിൻഭാഗത്താകട്ടെ ഉഹദ് മലയുണ്ട്, ഉഹദ് ഇങ്ങനെ ചുറ്റി നിൽക്കാം, മദീന അവരുടെ മുന്നിലാണ്. അപ്പൊ ഓടിപ്പോകണമെങ്കിൽ അതിന് നടക്കില്ല, മുന്നിൽ ശത്രുക്കളുണ്ട്. നേരെ മുന്നിൽ ആരാണ്? ശത്രുക്കളാണ്. നേരെ പിന്നിലോ ഉഹദ് മലയാണ്, അതിനും കൂടെ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല, മുന്നിലാകട്ടെ ശത്രുക്കളാണ്. മദീന ശത്രുക്കളുടെ അപ്പുറത്താണ്. മദീനക്കും മുസ്ലിമീങ്ങൾക്കും ഇടയിൽ മുശ്രിക്കുകളുണ്ട്, അതുകൊണ്ട് ഇവരെ പരാജയപ്പെടുത്തിയാലല്ലാതെ മദീനയിലേക്ക് തിരിച്ചെത്താൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് യുദ്ധസൈന്യത്തെ ക്രമീകരിച്ചത്, നിർത്തിയില്ല. അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉഹദുമല വലതുവശത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇടതുഭാഗത്തായി പിന്നെ ജബലു റൂമ അത് നിൽക്കുന്നുണ്ട്. ആളുകൾ ജബലു റോമ എന്നൊക്കെ പറയാറുണ്ട്, ജബലു റുമാത്ത് എന്നാണ് അതിന്റെ അർത്ഥം. റുമാത്ത് എന്ന് പറഞ്ഞാൽ അമ്പയ്ത്തുകാർ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 50 അമ്പയ്ത്തുകാരെ ജബലു റുമായുടെ മുകളിൽ നിശ്ചയിച്ചു. ആ അമ്പയ്ത്തുകാർ, അവർ ഉഹദ് യുദ്ധത്തെ നിയന്ത്രിക്കുന്നത് ഈ 50 അമ്പയ്ത്തുകാരാണ്. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലു റുമാത്തിന്റെ മുകളിൽ നിശ്ചയിച്ചു. ആ ഇത് നിങ്ങൾ ശരിക്കും മാപ്പ് വരച്ച് കാണുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഇത് അന്വേഷിച്ചാൽ ലഭിക്കും, ഇന്റർനെറ്റിലും മറ്റൊക്കെ ലഭിക്കും. അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സീറയുടെ പുസ്തകങ്ങൾ, റസൂലുള്ളാഹിയുടെ ചരിത്രം വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ ചിലതിൽ മാപ്പ് വിശദീകരിച്ചിട്ടുണ്ടാവും. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ ക്രമീകരിച്ച ആ രൂപം അതിനേക്കാൾ കൃത്യതയുള്ള മറ്റൊരു രൂപം ഒരാൾക്കും കാണിക്കാൻ പറ്റൂല. അത്ര കൃത്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ ക്രമീകരിച്ചത്. അവരുടെ നിൽപ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിശ്ചയിച്ചത്. അതുകൊണ്ട് തന്നെ അല്ലെ, ഉഹദ് യുദ്ധം ആരംഭിച്ച സന്ദർഭത്തിൽ ഖാലിദ് ഇബ്നുൽ വലീദ് തന്റെ കുതിരപ്പടയാളികളുമായി 3 തവണ മുസ്ലിമീങ്ങൾക്കെതിരെ, 1 തവണ വന്നിട്ട് ആക്രമിക്കും, പിന്തിരിഞ്ഞോടും, വീണ്ടും വരും, വീണ്ടും വരും, 3 തവണ ഖാലിദ് ഇബ്നു വലീദിനെ പോലെ ശക്തനായ ഒരു സേനാനായകന്റെ നേതൃത്വത്തിൽ മുശ്രിക്കീങ്ങളിലെ കുതിരപ്പടയാളികൾ മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ നോക്കി. 3 തവണയും മുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് എത്താൻ സമ്മതിച്ചില്ല. കാരണം എന്താ, ഇവരടുത്തേക്ക് വരുമ്പോഴത്തേക്ക് മലയുടെ മുകളിൽ നിന്ന് അമ്പയും, അങ്ങനെ കുതിരപ്പടയാളികൾ മുസ്ലിമീങ്ങളുടെ മേൽക്ക് എത്താത്ത രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ സൈന്യത്തെ ക്രമീകരിച്ചു. അപ്പൊ ഖാലിദ് ഇബ്നുൽ വലീദിനേക്കാൾ യുദ്ധത്തിൽ കഴിവ് ആർക്കുണ്ടായിരുന്നു? റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് അത്രമാത്രം ബുദ്ധിപരമായാണ് സൈന്യത്തെ നിശ്ചയിച്ചത്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളെ അവരുടെ സഫ് ശരിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അമ്പയ്ത്തിനു വേണ്ടി നിശ്ചയിച്ച ജബലുർ റുമായിയുടെ മുകളിൽ നിശ്ചയിച്ച ആളുകൾ അവരോട് റസൂലുള്ള പറഞ്ഞു, ഇൻദഹിൽ ഖൈല അന്ന ബിന്നബിൽ, നിങ്ങൾ കുതിരപ്പടയാളികൾക്ക് നേരെ അമ്പ് വർഷിച്ചുകൊണ്ട് മഴ പെയ്യിപ്പിക്കുന്നത് പോലെ അവരുടെ മേൽ അമ്പ ചെയ്യുക, അങ്ങനെ അവരെ ഞങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക. കുതിരപ്പടയാളികൾ മുസ്ലിമീങ്ങളിലേക്ക് എത്താത്ത രൂപത്തിൽ മേലെ നിന്ന് നിങ്ങൾ അമ്പ് മഴ പോലെ പെയ്യിപ്പിക്കുക. അവർക്ക് നമ്മുടെ പിന്നിലൂടെ നമ്മുടെ അടുക്കലേക്ക് എത്താനും നിങ്ങൾ അവസരം കൊടുക്കരുത്. അത് യുദ്ധം നിൽക്കുന്നത് ബോർഡിൽ വരച്ച് കാണിക്കണം. ഉഹദ് മല ഈ സൈഡിലാണ്, ജബലു അറുമ ഇടതുവശത്താണ്. ഇതിനിടയിലാണ് യുദ്ധം നടക്കുന്നത്. മുസ്ലിമീങ്ങൾ ഇവിടെയാണ്, മുശ്രിക്കുകൾ ഈ ഭാഗത്താണ്. ഇവർ ഇങ്ങനെ യുദ്ധം നടക്കുന്നതിനിടയിൽ ഖാലിദ് ഇബ്നുൽ വലീദ് 3 തവണ ശ്രമിച്ചത് ഈ മല അതിങ്ങനെ ചുറ്റി പിന്നിലൂടെ മുസ്ലിമീങ്ങൾ ആക്രമിക്കാനാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ വേണ്ടി പിന്നിലൂടെ പോകുന്ന സന്ദർഭത്തിൽ മലയുടെ മുകളിലുള്ള ആളുകൾ അവർ കുതിരപ്പടയാളികൾക്ക് നേരെ അമ്പെയ്യും. 3 തവണ ഇവരിങ്ങനെ ശ്രമിച്ചു നോക്കി, 3 തവണ ഇത് നടന്നില്ല. കാരണം ആകെയുള്ള ഒരു വഴി ഇത് മാത്രമാണ്, മുസ്ലിമീങ്ങളെ പിന്നിൽ നിന്ന് ആക്രമിക്കും. പിന്നിൽ നിന്ന് ആക്രമിക്കും, പെട്ടെന്ന് ബാക്കിൽ നിന്ന് അടി കിട്ടുമ്പോൾ മുസ്ലിമീങ്ങൾ ചെതറി ഓടും. ഇങ്ങനെ 3 തവണ ഖാലിദ് ഇബ്നുൽ വലീദ് തന്റെ സൈന്യവുമായി മുസ്ലിമീങ്ങളെ പിന്നിൽ നിന്ന് തകർക്കാൻ ശ്രമിച്ചു. പക്ഷെ ഈ 3 തവണ ഇത് സാധിച്ചില്ല. കാരണം ഈ മലയുടെ പിന്നിലൂടെയാണ് യാത്ര ചെയ്യേണ്ടത്. അങ്ങനെ യാത്ര ചെയ്യാൻ നോക്കിയാൽ മലയുടെ മുകളിൽ മുസ്ലിമീങ്ങളുടെ അമ്പയ്ത്തുകാരുണ്ട്, അവരെ കൊണ്ട് ഇവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി നിശ്ചയിച്ചത്. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, ഇൻ കാനത്ത് ലനാ ഔ അലൈനാ ഫസ്ബുത് മകാനകും, നിങ്ങൾ ഞങ്ങൾക്ക് യുദ്ധത്തിൽ വിജയമുണ്ടായത് കണ്ടാലും ഞങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ടത് കണ്ടാലും നിങ്ങൾ അവിടുന്ന് അനങ്ങാൻ പാടില്ല, അവിടെ തന്നെ നിൽക്കണം. വലാ നുഅ്തിയന്ന മിൻ ഖിബലിക, നിങ്ങളുടെ സ്ഥാനം അവിടെ ഒരു പരാജയം ഞങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയമുണ്ടാകട്ടെ പരാജയമുണ്ടാകട്ടെ, ഞാൻ പറയുന്നത് വരെ നിങ്ങൾ അവിടുന്ന് അനങ്ങാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ അവരോടത് പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഉഹ്മു ദുഹൂറന, നിങ്ങൾ ഞങ്ങളുടെ സൈന്യത്തിന്റെ പിറകുവശം ശ്രദ്ധിക്കണം. ഫഇൻ റഅയ്തുമൂനാ നുഖ്തലു ഫലാ തൻസുറൂനാ, ഞങ്ങൾ കൊല്ലപ്പെടുന്നത് കണ്ടാലും ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ അവിടുന്ന് ഇറങ്ങി വരാൻ പാടില്ല. വഇൻ റഅയ്തുമൂനാ ഖദ് ഗനിംനാ ഫലാ തശ്റകൂനാ, നിങ്ങൾ ഞങ്ങൾ വിജയിച്ച് യുദ്ധാർജിത സ്വത്തുക്കൾ ശേഖരിക്കുന്നത് കണ്ടാലും ഞങ്ങളോടൊപ്പം ചേരാൻ പാടില്ല. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ റഅയ്തുമൂനാ തഖത്തഫുന അത്തൈറു ഫലാ തബ്റഹു മകാനകും ഹാദാ ഹത്താ ഉർസില ഇലൈക്കും, ഞങ്ങൾ ഇവിടെ മരിച്ചു വീഴുകയും പക്ഷികൾ ഞങ്ങളെ റാഞ്ചി കൊണ്ടുപോവുകയും ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ അവിടുന്ന് താഴെട്ടിറങ്ങരുത്. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് ആള അയക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് അനങ്ങി പോകാൻ പാടില്ല. വഇൻ റഅയ്തുമൂനാ ഹസംനാൽ ഖൗമ വഔതഅനാഹും ഫലാ തബ്റഹു ഹത്താ ഉർസില ഇലൈക്കും, ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തി അവരെ ഞങ്ങൾ ബന്ദികളാക്കിയത് നിങ്ങൾ കണ്ടാലും നിങ്ങൾ അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളം തവണ സഹാബികളെ ഇക്കാര്യം ഓർമ്മപ്പെടുത്തി. അമ്പയ്ത്തുകാരോട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അനങ്ങാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളെ അമ്പയ്ത്തുകാരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി നൽകി. അങ്ങനെ യുദ്ധത്തിനുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നൽകി. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, وَإِذْ غَدَوْتَ مِنْ أَهْلِكَ تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ وَاللَّهُ سَمِيعٌ عَلِيمٌ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് യുദ്ധത്തിന് വേണ്ടി ആളുകൾക്ക് നിൽക്കേണ്ട സ്ഥലങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്ന ആ സന്ദർഭം, അങ്ങ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സന്ദർഭം, മദീനയിൽ നിന്ന് പുറത്തിറങ്ങിയ സന്ദർഭം, അല്ലാഹു എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു, അല്ലാഹു എല്ലാം അറിയുന്നവനായി ഉണ്ടായിരുന്നു. ആ വിഷയത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് അവതരിപ്പിച്ചത്. അങ്ങനെയിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സൈന്യത്തെ കൃത്യമായി സജ്ജീകരിച്ച ആ വേളയിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി അബൂ സുഫിയാൻ ഒരാളെ അൻസാരികളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു, ഒരു ദൂതനെ പറഞ്ഞയച്ചു. ഈ ദൂതൻ വന്ന് അൻസാരികളോട് പറഞ്ഞു, യാ മഅശറൽ ഔസ് വൽ ഖസറജ്, ഔസുകാരെ ഖസറജുകാരെ, ഖല്ലു ബൈനന വബൈന ഇബ്നു അമ്മിന നംസറിഫു അൻകും, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങൾ ഞങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ നിന്ന് ഒന്ന് മാറി തന്നാൽ മതി, ഇത് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ്. ഫഇന്നഹു ലാ ഹാജത ലന ബിഖിതാലിക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ അൻസാരികൾ നല്ല ചുട്ട മറുപടി കൊടുത്ത് ഇവനെ തിരിച്ചു പറഞ്ഞയച്ചു. അങ്ങനെ ഇവൻ തിരിച്ചു വരുന്നത് കണ്ടപ്പോൾ അബു ആമർ എന്നു പേരുള്ള അവൻ, അബു ആമർ അൽ ഫാസിഖ് എന്നാണ് റസൂലുള്ളാഹി അവനെ വിളിച്ചത്, മഹാ ചമ്മാടിയായ ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ നിന്ന് മക്കയിലേക്ക് ഹിജറ ചെയ്ത ആളാണ്. മക്കയിലേക്ക് അവന്റെ ഷിർക്കുമായി മക്കയിലേക്ക് അവൻ യാത്ര ചെയ്തു. അങ്ങനെ മക്കാരെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, യുദ്ധത്തിന് പോണ്ടേ എന്ന് പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നേതാവാണ് അബു ആമർ. ഇവൻ മദീനയിൽ അറിയപ്പെട്ടിരുന്നത് അബു ആമർ അർവാഹിബ് എന്നായിരുന്നു. അബു ആമർ അർവാഹിബ് എന്നായിരുന്നു മദീനയിൽ ഇവൻ അറിയപ്പെട്ടിരുന്നത്. റാഹിബ് എന്ന പുരോഹിതൻ, നല്ലൊരു ഇബാദത്തൊക്കെ ചെയ്തുകൊടുന്ന ഒരു നല്ലൊരു മനുഷ്യൻ എന്നാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. റസൂലുള്ളയാണ് അവനെ അബു ആമർ അൽ ഫാസിഖ് എന്ന് വിളിച്ചത്, തെമ്മാടിയായ അബു ആമർ എന്ന് റസൂലുള്ളയാണ് അവന് പേര് നൽകിയത്. ഇവനാണ് ഉഹദ് യുദ്ധത്തിൽ ഏറ്റവും നീചമായ തന്ത്രം ഉണ്ടാക്കിയവൻ. യുദ്ധത്തിൽ അവൻ എന്ത് ചെയ്തു, യുദ്ധത്തിൽ ചില സ്ഥലങ്ങളിൽ അവൻ കുഴികൾ കുഴിച്ചു. ആ കുഴിയിലാണ്, ഈ കുഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണിട്ടുണ്ട്, സഹാബികളിൽ പലരും ആ കുഴിയിൽ വീണിട്ടുണ്ട്. ഇവൻ കുഴിച്ചു വെച്ച കുഴികളിൽ യുദ്ധത്തിന്റെ ഇടയിൽ ഇവൻ കുഴി ഉണ്ടാക്കി വെച്ചിരുന്നു. ഈ അബു ആമർ അൽ ഫാസിഖ് ഇവൻ റസൂലുള്ള വരുന്നതിന് മുൻപ് മദീനയിൽ മദീനക്കാരുടെ വലിയ നേതാവായിരുന്നു. അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ പോലെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരുത്തനാണ് അബു ആമർ. അപ്പൊ അവൻ മുശ്രിക്കുകളോട് പറഞ്ഞു, ഇയാൾ ഈ ദൂതൻ തിരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് മദീനക്കാരുടെ ഇടയിൽ നല്ല വില ഉണ്ട്, അത് ഞാനൊന്ന് പോയി പറഞ്ഞോക്കാം. അങ്ങനെ അവൻ എന്ത് ചെയ്തു, മദീനക്കാരുടെ അടുക്കലേക്ക് ഉപദേശിക്കാൻ വേണ്ടി പോയി. അങ്ങനെ അവൻ മദീനക്കാരുടെ അടുക്കലെത്തിയപ്പോൾ അവൻ തന്റെ ആളുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മഅശറൽ ഔസ് അന അബൂ ആമർ, ഔസുകാരെ ഞാൻ അബു ആമർ, ഔസുകാരെ ഞാൻ അബു ആമറാൻ, അന അബു ആമർ ഞാൻ അബു ആമർ, ഞങ്ങളെ പണ്ടത്തെ നേതാവാണ്. ഇത് കേട്ട ഉടനെ അൻസാരികൾ പറഞ്ഞു, ലാ അൻഅമല്ലാഹു ബിക യാ ഫാസിഖ്, ആ തമ്മാടി, അള്ളാഹു നിനക്ക് യാതൊരു അനുഗ്രഹവും ചെയ്യാതിരിക്കട്ടെ. അത് കേട്ടപ്പോൾ അവന് തലയും താത്തി വേഗം തിരിച്ചു മുശ്രിക്കുകളുടെ അടുക്കലേക്ക് തന്നെ വന്നു. എന്നിട്ട് അവൻ മുശ്രിക്കുകളോട് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം അവർക്ക് ആകെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, ഇപ്പൊ പഴയ സ്വഭാവമല്ല, അവരൊക്കെ ആകെ മാറിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുകയില്ല. അങ്ങനെ അവൻ തിരിച്ചു വന്നു. അങ്ങനെ മുശ്രിക്കുകൾ അവസാനം നടത്തിയ ഒരു പരിശ്രമം അതാണ്, മുസ്ലിമീങ്ങളുടെ സ്വഫിനിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ച ഒരു ശ്രമം ഈ ശ്രമമായിരുന്നു. മുസ്ലിമീങ്ങളുടെ അൻസാറുകളെ പിന്തിരിപ്പിക്കാൻ അവർ ശ്രമം നടത്തിയത് അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. യുദ്ധം ആരംഭിക്കുന്നത് ശവ്വാൽ മാസം പകുതി ഷവ്വാലിന്റെ 15-നാണ് ഒരു ശനിയാഴ്ച ദിവസത്തിലാണ് ഉഹദ് യുദ്ധം ആരംഭിക്കുന്നത്. ഉഹദ് യുദ്ധം കടുത്ത വലിയ യുദ്ധമായിരുന്നു. മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് 700-ഓളം ആളുകളുണ്ട്. മുശ്രിക്കുകളും വലിയ സൈന്യവുമായിട്ടാണ് റസൂലുള്ളയെ നേരിടാൻ വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. യുദ്ധം ആരംഭിച്ചപ്പോൾ അതിൽ ഏറ്റവും കടുത്ത പോരാട്ടം നടന്നത് മുശ്രിക്കുകളുടെ പതാകവാഹകരുടെ അടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബനു അബ്ദിദ്ദാർ അവരാണ് പതാക ഏന്തിയിട്ടുള്ള ആളുകൾ. അവർ വലിയ വെല്ലുവിളി ഏറ്റെടുത്ത് പതാക ഏന്താൻ വന്ന ആളുകളാണ്. അവരുടെ പതാക ഏന്തുന്നത് ബദർ യുദ്ധത്തിൽ പതാക ഏന്തിയിരുന്ന ത്വൽഹത്തു ബ്നു അബി ത്വൽഹയുടെ മക്കളാണ്. ത്വൽഹത്തു ബ്നു അബി ത്വൽഹ ബദർ യുദ്ധത്തിൽ പതാക ഏന്തിയ ആളാണ്. അവൻ ബദറിൽ മരിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ മക്കളാണ് ഇപ്പോൾ പതാക ഏന്തുന്നത്. അവന്റെ മൂത്ത മകനായ അബൂ ഷൈബ ഉസ്മാൻ ബ്നു അബി ത്വൽഹ, അബൂ ത്വൽഹയുടെ മകൻ അബൂ ഷൈബയാണ് ആദ്യം പതാക ഏന്തിയത്. അവൻ യുദ്ധത്തിനു വേണ്ടി മുന്നോട്ട് വന്നു പതാകയും ഏന്തിക്കൊണ്ട്. ഹംസത്ത് ബ്നു അബ്ദുൽ മുത്തലിബ് അവന്റെ തോളിൽ വാളുകൊണ്ട് എടുത്ത് ആഞ്ഞുവെട്ടി. അത് അവന്റെ കൈ തോളിൽ നിന്ന് അറ്റി താഴത്തേക്ക് പോണു. അങ്ങനെ അതിൽ നിന്ന് രക്തം വാർന്ന് അവൻ മരിച്ചു പോണു. ആദ്യത്തെ ആള് തന്നെ പതാക ഏന്തി ആദ്യത്തെ ആളെ കൊലപ്പെടുത്തുന്നത് ഹംസത്ത് ബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവന്റെ അടുക്കൽ നിന്ന് പതാക ഏന്താൻ വേണ്ടി അവന്റെ സഹോദരനായ അബൂ സഅദ് ഇബ്നു അബീ ത്വൽഹ, അബൂ ത്വൽഹയുടെ മകൻ തന്നെ അബൂ സഅദ് ഇബ്നു അബീ ത്വൽഹ ഈ പതാക എടുത്ത് ഉയർത്തിപ്പിടിച്ചു. അവനത് ഉയർത്തിപ്പിടിക്കേണ്ട താമസം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻ അദ്ദേഹം അവന്റെ തൊണ്ടക്കുഴി നോക്കി അമ്പെയ്തു. അവനും മരിച്ചു താഴോട്ട് പോണു. അപ്പോൾ അവന്റെ അടുക്കൽ നിന്ന് മുസാഫിർ ഇബ്നു ത്വൽഹ ഇബ്നു അബീ ത്വൽഹ, അബൂ ത്വൽഹയുടെ പേരക്കുട്ടി, മുസാഫിർ ഇബ്നു ത്വൽഹ ഇബ്നു അബീ ത്വൽഹ, ത്വൽഹത്ത് ഇബ്നു അബീ ത്വൽഹയുടെ മകൻ മുസാഫിർ അവൻ ഈ പതാക ഏന്തി. അവൻ ആസിം ഇബ്നു സാബിത് ഇബ്നു അബിൽ അക്ലഹ് എന്ന സഹാബി അമ്പെയ്ത് കൊലപ്പെടുത്തി. അപ്പോൾ അവന്റെ സഹോദരനായ അൽ ഹാരിസ് ഇബ്നു ത്വൽഹത്ത് ഇബ്നു അബീ ത്വൽഹ നാല് മക്കളായിപ്പോ. നാലാമത്തെയാൾ അൽ ഹാരിസ് ഇബ്നു ത്വൽഹത്ത് ഇബ്നു അബീ ത്വൽഹ അവൻ പതാക ഏന്തി. അവനെയും ആസിം ഇബ്നു സാബിത് അമ്പെയ്ത് കൊലപ്പെടുത്തി. അങ്ങനെ അവരുടെ ഉമ്മയായ സുലാഫ, ഉമ്മയായ സുലാഫ നാല് മക്കളാണ് ഒറ്റ ദിവസത്തിൽ മരിച്ചത്. അവർ പതാക ഏന്തിയ ആളുകളാണ്. അവർ പിന്നീട് പറയുമായിരുന്നു ആസിം ഇബ്നു സാബിത്തിനെ കൊന്ന് അവരുടെ തല അദ്ദേഹത്തിന്റെ തലയോട്ടിയിൽ മദ്യമൊഴിച്ചു കുടിക്കാൻ അവർ പിന്നീട് നേർച്ച നേർന്നിരുന്നു. ആസിം ഇബ്നു സാബിത്തിനെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ തലയോട്ടിയിൽ മദ്യമൊഴിച്ചു കുടിക്കുമെന്ന് സുലാഫ എന്ന ഈ പിന്നെ കുട്ടികളുടെ ഉമ്മ പിന്നീട് നേർച്ച നേർന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹമാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഒരു മുശ്രിക്ക് തന്നെ സ്പർശിക്കുന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് രക്ഷ തേടിയിരുന്നു. അങ്ങനെ പിന്നീട് കിലാബ് ഇബ്നു ത്വൽഹത്ത് ഇബ്നു അബീ ത്വൽഹ അദ്ദേഹം പതാക ഏന്തി, മുശ്രിക്കുകളുടെ പതാക ഏന്തി. ആ അദ്ദേഹത്തെ സുബൈർ ഇബ്നുൽ അവ്വാം കൊലപ്പെടുത്തി. അങ്ങനെ ഇവരുടെ ഈ അബു ത്വൽഹത്ത് ഇബ്നു അബീ ത്വൽഹയുടെ മക്കളെല്ലാം മുശ്രിക്കുകളുടെ പതാക ഏന്തുകയും അതിന്റെ ആ പതാക ഏന്തുകയും അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തു. പിന്നെ അവരുടെ പതാക ഏന്തിയത് അർത്താത്ത് ഇബ്നു ഷുറഹ്ബീൽ എന്ന വ്യക്തിയാണ്. ബനു അബ്ദിദ്ദാറിൽപ്പെട്ട അർത്താത്ത് ഇബ്നു ഷുറഹ്ബീൽ അദ്ദേഹത്തെ അലി ഇബ്നു അബി ത്വാലിബ് കൊലപ്പെടുത്തി. പിന്നീട് ഷുറൈഹ് ഇബ്നു ഖാറിദ് എന്ന വ്യക്തി പതാക ഏന്തി. അദ്ദേഹത്തെ ഖുസ്മാൻ എന്ന സഹാബി കൊലപ്പെടുത്തി. പിന്നീട് അബൂ യസീദ് ഇബ്നു ഉമേർ ഇബ്നു ഹാഷിം അദ്ദേഹം പതാക ഏന്തി. അദ്ദേഹത്തെയും ഖുസ്മാൻ തന്നെ കൊലപ്പെടുത്തി. അങ്ങനെ 11 പതാകവാഹകർ മുശ്രിക്കുകളുടെ അടുക്കൽ നിന്ന് കൊല്ലപ്പെട്ടു. പതാക വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പതാക വഹിക്കുക, പതാകയാണ് അന്ന് യുദ്ധത്തിന്റെ കേന്ദ്രം എവിടെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള അടയാളം. പതാക താഴെ വീണാൽ അതോടുകൂടി യുദ്ധത്തിന്റെ കെട്ടുറപ്പ് നശിച്ചു പോകും. പതാകയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവർ യുദ്ധത്തിൽ ദിശകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പതാക താഴ്ത്ത് വീഴ്ത്തുക എന്നുള്ളത് യുദ്ധത്തിൽ വിജയിക്കാനുള്ള വഴികളിൽ ഒന്നാണ്. 11 ആളുകൾ പതാക ഏന്തി, 11 ആളുകളും കൊല്ലപ്പെട്ടു. അവസാനം മുശ്രിക്കുകളുടെ പതാക ഒരു മനുഷ്യനും കയ്യിലെടുക്കാനില്ലാതെ താഴ്ത്ത് കിടന്നു. അതിന്റെ അടുത്തേക്ക് പോകാൻ വയ്യ, അത് എടുത്താൽ അപ്പാള് അവന്റെ കഥ തീരാണ്. അങ്ങനെ ആ പതാക അവിടെ ചിതറിക്കിടക്കുകയും ആരും അതിന്റെ അടുക്കലേക്ക് അടുക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. സഹാബികൾ അവർ ഉഹദ് യുദ്ധത്തിൽ കാണിച്ച പോരാട്ട വീര്യം അത്ഭുതപ്പെടുത്തേണ്ടതാണ്. ചരിത്രത്തിൽ ഒരു ചരിത്രത്തിലും ഇത്ര പോരാട്ട വീര്യം ഉണ്ടായിരുന്ന ഒരു സമൂഹത്തെ കാണാൻ തന്നെ സാധിക്കുകയില്ല. അതിനുമാത്രം മനോഹരമായ ചരിത്രമാണ് സഹാബികൾ അവരുടെ ചരിത്രത്തിൽ എടുത്തു കാണിച്ചത്. അതിൽ എടുത്തു പറയേണ്ട ഒരാൾ അബൂ ദുജാനയാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബികൾക്കിടയിൽ, അൻസാരിയാണ് അദ്ദേഹം, സഹാബികൾക്കിടയിൽ അറിയപ്പെട്ടയാളാണ്. അബൂ ദുജാനക്കൊരു തലയ്ക്കെട്ടുണ്ട്, ഒരു തലയ്ക്കെട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഇമാമ ഉണ്ടായിരുന്നു, അത് അദ്ദേഹം ഒരു ചുവന്ന തലയ്ക്കെട്ടാണ്. അത് ആ തലപ്പാവ് അദ്ദേഹം ധരിച്ചു കഴിഞ്ഞാൽ അൻസാരികൾ പറയുമായിരുന്നു, ഇന്ന് അബൂ ദുജാൻ അത് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ചോര കാണാതെ അത് തിരിച്ചയക്കൂല എന്ന് പറയുമായിരുന്നു. അത്രയധികം അതിനെ ആളുകൾ വിളിച്ചിരുന്നത് തന്നെ ഇമാമത്തുൽ മൗത്ത് എന്നാണ്, മരണത്തിന്റെ തലപ്പാവ് എന്നാണ്. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച സഹാബിയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ ഉഹദ് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ്, യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഒരു വാളെടുത്ത് കാണിച്ചു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, മൻ യഅഖുദു മിന്നി ഹാദ സൈഫ്, എന്റെ അടുക്കൽ നിന്ന് ഈ വാള് ഏറ്റുവാങ്ങാൻ ആരുണ്ട്? അപ്പോൾ കുറെ സഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് വേണം, എനിക്ക് വേണം, എല്ലാവരും പറയാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫമൻ യഅഖുദുഹു ബിഹഖിഹി, ആരാണ് ഈ വാള് എടുത്ത് അതിന് അർഹമായ രൂപത്തിൽ അത് ഉപയോഗിക്കാൻ തയ്യാറുള്ള ആരാണുള്ളത്? അപ്പോൾ എല്ലാവരും പിന്നിലേക്ക് മാറി. അപ്പോൾ അബൂ ദുജാന അദ്ദേഹം ചോദിച്ചു, വമാ ഹഖുഹു യാ റസൂലല്ലാഹ്, നബി എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആ വാള് എടുത്തു കഴിഞ്ഞാൽ? റസൂലുള്ള പറഞ്ഞു, അൻ തദ്രിബ ബിഹിൽ അദുവ ഹത്താ യൻഹനി, നീ ഇതുകൊണ്ട് വെട്ടിയാൽ ശത്രു അവന്റെ കഥ കഴിക്കണം, അവൻ അവസാനിപ്പിക്കാതെ വിടണം, അവനെ ബാക്കി ഇല്ലാതാക്കുന്ന രൂപത്തിൽ അവൻ അവസാനിപ്പ അവന്റെ കഥ കഴിക്കണം. വഅല്ല തഖ്തുല ബിഹി മുസ്ലിമ, അതുകൊണ്ട് മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. അപ്പൊ നല്ല ശ്രദ്ധയിൽ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ ശത്രുവിനെ വെട്ടിയാൽ അവന്റെ കഥ തീരണം, മുസ്ലിമിനെ ഇതുകൊണ്ട് നീ വെട്ടാൻ പാടില്ല. വല തഫിറ ബിഹി അൻ കാഫിർ, ഈ വാള് നീ എടുത്തു കഴിഞ്ഞാൽ പിന്തിരിഞ്ഞോടാനും പാടില്ല. അപ്പോൾ അബൂ ദുജാന പറഞ്ഞു, അനാഹുദുഹു ബിഹഖി, നബിയെ ഞാൻ എടുക്കാതെ, ഞാനതിന് തയ്യാറാണ്. എന്നിട്ട് അദ്ദേഹം ആ വാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് എടുത്തു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, തന്റെ തലപ്പാവ് നബിയുടെ മുന്നിൽ നിന്ന് തലപ്പാവും കെട്ടി. എന്നിട്ട് അദ്ദേഹം യുദ്ധത്തിന്റെ സൈന്യത്തിന്റെ സഫിനിടയിലൂടെ അഹങ്കാരം ധരിപ്പിക്കുന്ന രൂപത്തിൽ നടത്തം നടന്നു. അദ്ദേഹത്തിന്റെ നടത്തം കണ്ടാൽ നല്ല പ്രൗഢികളെ നടത്താണ് അല്ലെ, ഒരാള് നല്ല അഹങ്കാരത്തിൽ നടക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഈ തലപ്പാവും കെട്ടി വാളും പൊക്കി പിടിച്ച് അദ്ദേഹം ഇങ്ങനെ നടന്നു ആ യുദ്ധത്തിന്റെ സൈന്യത്തിനിടയിലൂടെ. അപ്പോൾ സഹാബികൾ പറഞ്ഞു, അഖ്റജ അബൂ ദുജാന ഇസാബത്തൽ മൗത്ത്, അബൂ ദുജാന അവന്റെ മരണത്തിന്റെ തലപ്പാവ് പുറത്തെടുത്തിരിക്കുന്നു എന്ന് സഹാബികൾ പറഞ്ഞു. റസൂലുള്ള നടത്തം നോക്കിയിട്ട് നബി പറഞ്ഞു, ഇന്നഹാ ലമിശ്യതുൻ യുബ്ഗിദുഹല്ലാഹ് ഇല്ലാ ഫീ മിസ്ലി ഹാദൽ മൗത്ത്, ഈ നടത്തം വേറെ ഏതെങ്കിലും സന്ദർഭത്തിലായിരുന്നെങ്കിൽ അള്ളാഹുവിന് വളരെ ദേഷ്യമുള്ള നടത്താൻ, ഇത് യുദ്ധത്തിന്റെ സമയത്തിലായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്ര അഹങ്കാരത്തിലാണ് നടക്കുന്നത്, നബിയുടെ അടുക്കൽ നിന്ന് വാളെടുത്തിട്ടുണ്ട്. യുദ്ധത്തിന്റെ സന്ദർഭം അതിൽ പലതും അനുവദിച്ചിട്ടുണ്ട്, സാധാരണ സന്ദർഭങ്ങളാണ് അല്ലെ. ഇതാണ് യുദ്ധത്തിന്റെ സമയത്ത് നല്ല വിനയത്തിൽ നടന്നാൽ എങ്ങനെ ഉണ്ടാവും, യുദ്ധം വിജയിക്കൂല. അപ്പോ യുദ്ധത്തിന്റെ സമയം ശക്തി കാണിക്കാനുള്ള സമയമാണ് അത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് യുദ്ധത്തിനെ ഖദഅത്ത് എന്ന് വിശേഷിപ്പിച്ചു, ചതി എന്ന് വിശേഷിപ്പിച്ചത്. യുദ്ധം അതിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങളും അടവുകളും പയറ്റാൻ കഴിയണം, അത് യുദ്ധത്തിന്റെ വഴികളിലൊന്നാണ് അല്ലെ. ഇന്ന് പിന്നെ ഈ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന വലിയൊരു വിഭാഗം ആളുകൾ, ഇവർക്ക് എന്താണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് ഒന്നും അറിയില്ല. അഥവാ നാളൊരു ജിഹാദ് അള്ളാഹു അനുവദിച്ച രൂപത്തിൽ സംഭവിച്ചാൽ പോലും ഇത് എങ്ങനെ ചെയ്യണം എന്നൊരിക്കലും അറിയില്ല. ഇസ്ലാമിൽ അല്ലേ യുദ്ധമുള്ള സന്ദർഭത്തിൽ നിസ്കരിക്കാൻ നിയമങ്ങളുണ്ട് അല്ലെ, ആ നിയമങ്ങൾ പഠിക്കേണ്ടതുകൊണ്ട്. ഇതൊക്കെ പഠിക്കാതെയും മനസ്സിലാക്കാതെയും വെറുതെ ജിഹാദ് എന്ന് പറഞ്ഞ് ഇറങ്ങിയത് കൊണ്ട് കാര്യമില്ല. ജിഹാദിന്റെ നിബന്ധനകൾ നമ്മൾ മുന്നേ പലതവണ വിശദീകരിച്ച കാര്യങ്ങൾ, ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലായിരിക്കണം അല്ലെ, അതിൽ പിന്നെ പല നിബന്ധന, മാതാപിതാക്കളുടെ അനുവാദം വേണം, മറ്റു പല കാര്യങ്ങളും ഇസ്ലാമിലെ ജിഹാദ് അനുവദിക്കപ്പെടാൻ നിയമമാക്കപ്പെടാൻ തന്നെ അനേകം നിബന്ധനകൾ. ആ നിബന്ധനകൾ പാലിക്കപ്പെട്ടതിന് ശേഷം തന്നെ വെറുതെ ഇങ്ങോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അതിന് അതിന്റെ നിയമങ്ങളും മര്യാദകളും ഒക്കെ ഉണ്ട്, അതിൽ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിന് സമയമായി നിസ്കരിക്കണം. യുദ്ധമില്ലാത്ത സമയത്ത് മര്യാദക്ക് നിസ്കരിക്കാൻ അറിയാത്ത ആൾക്കാരാണ്. യുദ്ധത്തിന്റെ സമയത്ത് പിന്നെ അവരെങ്ങനെ നിസ്കരിക്കുക? യുദ്ധമില്ലാത്ത സമയത്ത് തന്നെ റസൂലുള്ള നിസ്കരിച്ച പോലെ നിസ്കരിക്കാൻ പറഞ്ഞാൽ അവനറിയില്ല. പിന്നെ എങ്ങനെയാണ് യുദ്ധമില്ലാത്ത യുദ്ധമുള്ള സമയത്ത് അവന് സലാത്തുൽ ഖൗഫ് എന്നിട്ട് നിസ്കാരമുണ്ട്? റസൂലുള്ള വ്യത്യസ്തമായ രൂപങ്ങളിൽ യുദ്ധ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ട്. മര്യാദക്ക് സമാധാനമുള്ള സമയത്ത് തന്നെ നിസ്കരിക്കാൻ അറിയാത്ത ആള് യുദ്ധം വന്ന് കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കും? ഇതൊക്കെയാണ് ഇസ്ലാമിലെ വിജയത്തിന്റെ അടിസ്ഥാനം. ഇസ്ലാമിലെ വിജയം സംഭവിക്കുന്നത് വാളുകൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നല്ല, അതതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അള്ളാഹുവിന്റെ സഹായമാണ് ഏറ്റവും വലുത്. അത് മനസ്സിലാക്കാത്ത ആളുകൾ അവരിലെ പലരുടെയും പ്രധാന വികാരം മാത്രമാണ്, അല്ലാതെ വിചാരമോ ചിന്തയോ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന മേന്മകളോ നന്മയോ ഒന്നും അവരുടെ ഹൃദയത്തിലോ പ്രവർത്തനങ്ങളിലോ കാണപ്പെടുന്നില്ല. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമൂഹത്തെ കൊണ്ട് വിജയിക്കാൻ സാധിക്കുക? അല്ലെ, ബദർ യുദ്ധം, ഉഹദ് യുദ്ധം നൽകുന്ന പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പാഠം അത് ഇൻഷാ അല്ലാഹ് അവസാനത്തിനുള്ള ഓർമ്മപ്പെടുത്തും. അങ്ങനെ സുബൈർ ഇബ്നു ഔവാം അദ്ദേഹം പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ വാള് സുബൈർ ഇബ്നു ഔവാം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നബി അദ്ദേഹത്തിന് കൊടുത്തില്ല.